بسم الله الرحمن الرحيم فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج إنا نحن نحيي ونميت وإلينا المصير يوم تشقق الأرض عنهم سراعا ذلك حشر علينا يسير نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك وعلى آله وأصحابه أجمعين وبعد. نعم لك أجمعين ക്ലാസിൽ വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാര സുജൂദ് വസ്തമിഉ യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ് യൗമ യസ്മഊന സ്വൈഹ യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്. അതുവരെ എടുത്തു വെച്ച് ഇനി അതിൻ്റെ ബാക്കിയാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സൂറത്തുൽ ബുറൂജിൻ്റെ അവസാന ഭാഗം. വസ്തമിഉ യൗമ യുനാദി യൗമ യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ഖരീബ്. ഖരീബായ ഒരു മക്കാനിൽ നിന്ന് വിളിക്കുന്നവൻ വിളിക്കുന്ന ദിവസം, ആ ദിവസം യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, ഹഖ് കൊണ്ടുള്ള സ്വൈഹത്തിന് ഘോര ശബ്ദത്തെ അവർ കേൾക്കുന്ന ദിവസമാകുന്നു. ഇവിടെ ഹഖ് കൊണ്ടുള്ള സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന് ഹഖായും അവർ കേൾക്കും എന്നുള്ളത്. എല്ലാവരും എന്ത് ചെയ്യും? വനുഫിഖ ഫിസൂർ, കാഹളത്തിൽ ഊതപ്പെടും. ആ കാഹളത്തിൽ ഊതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം എല്ലാവരും എന്ത് ചെയ്യും? കേൾക്കും. യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, യഥാർത്ഥത്തിൽ യഥാവിധം എല്ലാവരും കേൾക്കും എന്നുള്ളതാണ്. അത് ശരിക്ക് ചെകിട അടപ്പൻ ശബ്ദമായിരിക്കും, ചെകിട അടപ്പൻ ശബ്ദമായിരിക്കും. അതുകൊണ്ടാണ് അന്ത്യനാളിന് അൽ ഖാരിഅ എന്നൊക്കെ പേര്. ഖാരിഅ എന്ന് പറഞ്ഞാൽ എന്താ? ചെകിടടി അടക്കുന്ന നല്ല ശക്തമായ ശബ്ദം എന്നാണ്, ഘോര ശബ്ദം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, ഹഖ് കൊണ്ടുള്ള എന്ന് ഹഖ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശം അന്ത്യനാളാണ്. അവര് അവിശ്വാസികൾ ബാത്തിൽ നിരർത്ഥകമാണെന്നും അസംഭവ്യമാണെന്നും പറഞ്ഞ് പരിഹസിച്ചിരുന്ന കളിയാക്കിയിരുന്നതായ വിഷയമാണ് എന്ത്? അന്ത്യനാൾ. ആ അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഹക്കാണ്, ബാത്തിലല്ല. ഹക്ക് കൊണ്ടുള്ള സൈഹത്ത് അവർ കേൾക്കുന്ന ദിവസം, അന്ത്യനാൾ സംഭവിപ്പിക്കുന്നതോടനുബന്ധിച്ചുള്ള സൈഹത്ത്. അപ്പൊ ആ സൈഹത്ത് എന്തിനാണ് അറിയിക്കുന്നത്? അത് അന്ത്യനാളിനെയാണ് അറിയിക്കുന്നത്. ആ വിളി അവർ കേൾക്കുന്ന ദിവസം, ദാലിക യൗമുൽ ഖുറൂജ്, ദാലിക യൗമുൽ ഖുറൂജ്, ആ ദിവസം അതാകുന്നു യൗമുൽ ഖുറൂജ്. യൗമുൽ ഖുറൂജ് എന്ന് പറഞ്ഞാൽ ഖബറുകളിൽ നിന്ന് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് മഹ്ഷർ അവൻ സഭയിലേക്ക് ആളുകൾ പുറപ്പെടുന്ന ദിവസം. യൗമുൽ ഖുറൂജ്, മഹ്ശറിലേക്ക് ആളുകൾ പുറപ്പെടുന്ന ദിവസം. നമ്മൾ പറഞ്ഞില്ലേ യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസുബി യുഫിളൂൻ. അതുകൊണ്ട് പിന്നെ സൂറത്തിലെ സൂറത്തുൽ ഖമറിന്റെ തുടക്കത്തില് പിന്നെ കഅന്നഹു ജറാദു മുൻതഷിർ കഅന്നഹും ജറാദു മുൻതഷിർ മുഹ്തിഈന മുഹ്തിഈന ഇലദ്ദാ മുഹ്തിഈന ഇലദ്ദാ എന്ന് പറഞ്ഞാൽ മുഹ്തിഈന ഇലദ്ദാ എന്ന് പറഞ്ഞെങ്കിൽ വിളിക്കുന്നവനിലേക്ക് കഴുത്ത് നീട്ടി വേഗത്തിൽ നിന്നാണ്, ക്ഷണിക്കുന്നവനിലേക്ക് അവർ വേഗത്തിൽ ചെല്ലും. എങ്ങനെയായിരിക്കും വേഗത്തിൽ ചെല്ലുക? അതിന്റെ ഒരു രൂപം അറിയാണ് മുഹ്തിഈന എന്ന് പറഞ്ഞാൽ കഴുത്ത് നീട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നവനിലേക്ക് വേഗത്താൻ, അല്ലെങ്കിൽ കഴുത്ത് നീട്ടിക്കൊണ്ടുള്ളതായ അവരുടെ പോക്കിനെ കുറിച്ചാണ് അവിടെ സൂറത്തുൽ ഖമറിന്റെ തുടക്കത്തിൽ പറയുന്നത്. മുഹ്തിഈന ഇലദ്ദ ഖുശ്ആൻ അബ്സാറുഹും എന്ന് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. യൗമ യദുഊകും ഫതസ്തജീബൂന ബിഹംദിഹി, മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു യൗമ യദുഊകും, അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസം. ഫതസ്തജീബൂന ബിഹംദിഹി, അപ്പോ അള്ളാഹുവിനെ ഹംദ് ഓതിയിട്ട് നിങ്ങൾ അള്ളാഹുവിന് ഉത്തരം ചെയ്യുന്ന ദിവസം. അപ്പോ യൗമ യദുഊകും, അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്മാരെ ചെയ്യുന്നുണ്ട്, വിളിക്കും, അള്ളാഹു വിളിക്കും. ആ വിളിയിലേക്കാണ് മനുഷ്യന്മാരെ ചെയ്യുന്നത് കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചെല്ലണത്. തയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു ഇന്നാ നഹ്നു നുഹ്യി വനുമീത് വഇലൈനൽ മസീർ യൗമ തശഖഖുൽ അർദു അൻഹും സിറാഅൻ ദാലിക ഹശ്റുൻ അലൈനാ യസീർ നഹ്നു അഅലം ബിമാ യഖൂലൂൻ وما انت عليهم بجبار فذكر بالقران من يخاف وعيد اننا تيرчайുന്ന نحن نحيي نام احيا يحيينا مالي ജീവിപ്പിക്കുന്നു احيا يحيي نحيي نام ജീവിപ്പിക്കുന്നു ഇന്ന തീർച്ചയായും നാം നഹ്നു, അത് തൊക്കി ചെയ്യണം, ആശയത്തെ ശക്തിപ്പെടുത്താണ്, നാം തന്നെ. നുഹി, നാം ജീവിപ്പിക്കുന്നു. വനുമീത്, നാം മരിപ്പിക്കുകയും ചെയ്യുന്നു. നുമീത്തു, അമാത്ത മരിപ്പിച്ചു. യുമീത്തു നുമീത്തു, നുമീത്തുന നാം മരിപ്പിക്കുന്നു, വാവാത്തുഫിന്റെ അത്. വനുമീത്, നാം മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന നഹ്നു നുഹ്യി വനുമീത്, നാം ജീവിപ്പിക്കുകയും നാം മരിപ്പിക്കുകയും ചെയ്യുന്നു. വഇലൈന അൽ മസീർ, വാവ് ആത്തുഫിന്റെ അത്. ഇലൈന അൽ മസീർ, എന്താ ഇലൈന എന്ന് പറഞ്ഞാൽ നമ്മിലേക്ക് മാത്രമാണ്, നമ്മിലേക്ക് മാത്രമാകുന്നു. അൽ മസീർ, മസീർ എന്ന് പറഞ്ഞാൽ മടക്കം, മടക്കം. മസീർ ഇസ്മ മക്കാൻ, ഇസ്മ സമാനു ആകും, അല്ലെങ്കിൽ മിമിയായ മസ്തറും ആകും. മിമിയായ മസ്തറിന്റെ അർത്ഥപ്പം നമ്മൾ പറഞ്ഞത് മടക്കം എന്നുള്ള അർത്ഥം, മടക്കസ്ഥാനം, മടക്ക സമയം, അതിനൊക്കെ മസീർ പ്രയോഗിക്കും. ആ വസിന്റെ പ്രത്യേകതയാണ് മസീർ എന്നുള്ളത്. മസ്ദറാകും, പിന്നെ ഇസ്മു മക്കാനാകും, പിന്നെ ഇസ്മു സമാനുവാകും. ഇസ്മു സമാനാകും. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വഇലൈന അൽ മസീർ എന്നാണ്. ഇവിടെ അൽ മസീറു ഇലൈന എന്നാണ്, അൽ മസീർ ഇലൈന, മടക്കം നമ്മിലേക്കാണ് എന്നാണ്. അൽ മസീറാണ് മുബ്തദ, ഇലൈനയാണ് ഖബർ. മുബ്തദ ഖബറാണ്, പക്ഷെ ഖബറിനെ മുന്തിപ്പിച്ച് മുബ്തദ എന്ത് ചെയ്തു? പിന്തിപ്പിച്ച്. എന്തിനാ മുബ്തദയെ പിന്തിപ്പിച്ചത്, ഖബറിനെ മുന്തിപ്പിച്ചത്? മാത്രം എന്നുള്ള അർത്ഥം കൊണ്ട്. അതുകൊണ്ടാണ് വ ഇലൈന എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞത് നമ്മിലേക്ക് മാത്രമാകുന്നു എന്ന് പറഞ്ഞത്. വ ഇലൈന എന്ന് അവിടെ മാത്രം അർത്ഥം വരണം. നമ്മിലേക്ക് മാത്രമാകുന്നു അൽ മസീർ, മടക്കം. അവിടെ അൽ മസീദ് എന്ന മടക്കം, മടക്കസ്ഥാനം, മടക്കസമയം. ആളുകൾ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവരുടെ മടക്കസ്ഥാനം ആരിലേക്കാണ്? അള്ളാഹുവിങ്കലേക്കാണ്. ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അള്ളാഹുവിങ്കലേക്കാണ്. അള്ളാഹുവിങ്കൽ വിചാരണക്കുള്ള ആ സമയം അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് കൂട്ടുന്നത്. പഠിച്ചവന് വിചാരണക്കെടുക്കാനാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വിചാരണയുടെ നാളിലേക്കാണ് ഒരുമിച്ച് കൂട്ടുന്നത്, വിചാരണയുടെ നാളിലേക്ക്. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ വവുദിയൽ കിതാബ് വജീ അബിൻ നബീന വശുഹദ വഖുദിയ ബൈനഹും ബിൽ ഹഖ്. എന്താ വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ? അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടിയിട്ട് വരും. റബ്ബിന്റെ നൂർ പ്രകാശ കാരണത്താൽ വഅശ്റഖത്തിൽ അർദ്, വിചാരണയുടെ ആ വേദി ഭൂമി അത് പ്രകാശമയമാകും. വജീ വവുദിയൽ കിതാബ്, ആളുകളുടെ കർമ്മരേഖകൾ വെക്കപ്പെടും. വജീഅ ബിന്നബീന വശുഹദ, നബിമാരെയും സാക്ഷികളെയും കൊണ്ടുവരപ്പെടും. വഖുദിയ ബൈനഹും ബിൽ ഹഖ്, യഥാവിധം ആളുകൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കപ്പെടുകയും ചെയ്യും. ആളുകൾക്കിടയിൽ ഖദാ നടക്കും, വിധി തീർപ്പ് നടക്കും. അപ്പോൾ വിധി തീർപ്പിന്റെ ആ നാളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് കൂട്ടുന്നത്. അതിന്റെ വേദിയിലേക്കാണ് ഒരുമിച്ച് കൂട്ടുന്നത്. മനസ്സിലായ? അപ്പോൾ അൽ മസീർ എന്നാ മടക്കം, മടക്കസ്ഥാനം, മടക്കസമയം, അത് ഇലൈന, അതാണ് നമ്മിലേക്ക് മാത്രമാണ്. ഇവിടെ ഇലൈന എന്നുള്ളതിനെ മുന്തിപ്പിക്കുകയും അൽ മസീർ എന്നതിനെ പിന്തിപ്പിക്കുകയും ചെയ്തു. വൽ മസീറു ഇലൈന എന്ന് പറയുന്നതിന് പകരം വ ഇലൈനൽ മസീർ എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ മനുഷ്യരും അള്ളാഹുവിങ്കലേക്ക് എന്ത് ചെയ്യും? മടങ്ങും. അള്ളാഹുവിങ്കലേക്ക് മടങ്ങും. ഒരാളും അള്ളാഹുവിൽ നിന്ന് ഒഴിവാകില്ല. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. വകുല്ലുഹും, ആദം സന്തതികൾ, അവർ എല്ലാവരും ആതീഹി, അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരും. യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഫർദൻ, തനിച്ച് എല്ലാവരും വരും, ആരും പോവില്ല. അള്ളാഹു പറയുന്നത് ഇന്നാ നഹ്നു നുഹ്യി വ നുമീത്, നാം ആവുന്നു ജീവിപ്പിക്കുന്നത്, നാം ആവുന്നു മരിപ്പിക്കുന്നത്. വ ഇലൈന, നമ്മിലേക്ക് മാത്രമാകുന്നു അൽ മസീർ, മടക്കവും. ഇത് ദലീലാണ്. ഇന്നാ നഹ്നു നുഹ്യി വ നുമീത് എന്നുള്ളത് ദലീലാണ്. എന്തിന്റെ ദലീല്? ഇതിന്റെ ദലീല്, മടക്കത്തിന്റെ ദലീൽ. കാരണം ഇതിനെയാണ് ബൗദ്ധ വിശ്വാസികൾ നിഷേധിക്കുന്നത്, ഇതിനാണ് നിരാകരിക്കുന്നത്. മസീർ ഇല്ല എന്നാണ് അവർ പറയുന്നത്. മസീർ ഇല്ല എന്നാണ് അവർ പറയുന്നത്, മക്കാര് പറയുന്നത് അതാണ്. അവർ പറയുന്നത് അൽ അർഹാമു തലീത് വൽ അർദു തബ്ല ലാ ഹിസാബ വല ജസ. അവർ പറയുന്നത് ഗർഭപാത്രങ്ങൾ പ്രസവിക്കും, ഭൂമി വീഴുങ്ങും, ഒരു വിചാരണയില്ല എന്നാണ്. ഒരു പ്രതിഫലം, ഉയർത്തെഴുന്നേൽപ്പില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അവർ സമ്മതിക്കുന്ന ഒരു സംഗതിയാണ്, അള്ളയാണ് ജീവിപ്പിക്കുന്നത്, അള്ളയാണ് മരിപ്പിക്കുന്നത്. ഖൽഖ് അത് ഖാലിഖായ അള്ളാഹുവിൽ നിന്നാണ്. അപ്പോ നാം ആണ് ജീവിപ്പിക്കുന്നത്, നാം ആണ് മരിപ്പിക്കുന്നത്, നമ്മിലേക്ക് മാത്രമാകുന്നു എന്ത്? മടക്കവും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. വഇലൽ ഇനൽ മസീർ, നമ്മിലേക്കാകുന്നു മടക്കം. തൈ എന്നാണ് മടക്കം? എന്താ മടക്കം? യൗമ തശഖഖുൽ അർദു അൻഹും സിറാഅൻ ذلك ഹശ്റ അലൈന യസീർ. യൗമ തശഖഖുൽ അർദു, യൗമ തശഖഖു, തശഖഖു പറഞ്ഞ തശഖഖ പിളരുക, ഇവിടെ തശഖഖു പിളരും, രണ്ട് ഖിറാഅത്തുണ്ട് പ്രസിദ്ധമായിട്ട്, ഒന്ന് തശഖഖു, മറ്റൊന്ന് തശഖഖു. തശഖഖു പിളരും, പിളരും. യൗമ തശഖഖുൽ അർദു, ഭൂമി പിളരുന്ന ദിവസം. ആരെ തൊട്ട് പിളരും? അൻഹും അവരെ തൊട്ട്. അവരെ തൊട്ട് എന്ന് പറഞ്ഞാല് മനുഷ്യരെ തൊട്ട്. അപ്പോ യൗമ തശഖഖുൽ അർദു അൻഹും, മനുഷ്യരെ തൊട്ട് ഭൂമി പിളരുന്ന ദിവസം. സൽ സിറാൻ, സിറാൻ എന്ന് പറഞ്ഞാല് സെരീർ എന്നുള്ളതിന്റെ ബഹുവചനമാണ്. സെരീർ എന്നതിന്റെ ബഹുവചനമാണ് സിറാൻ. സെരീർ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോകുന്നവനാണ്, വേഗത്തിൽ ദ്രുതഗതിയിൽ പോകുന്നവൻ എന്നാണ്. അതിന്റെ ബഹുവചനമാണ് സിറാൻ. ഈ അൻഹും എന്നുള്ളത് എമീറുണ്ടല്ലോ, അവരെ തൊട്ട് നല്ല ഈ അവർ, അതിൽ നിന്നുള്ള ഹാലാണ് സിറാൻ എന്നുള്ളത്. അവരെ തൊട്ട് ഭൂമി പിളരും. അപ്പൊ അവരുടെ ഹാലെന്താണ്? അവരുടെ ഹാല്, അവരുടെ ഹാല് അവർ വേഗത്തിൽ പോകുന്നവരാണെന്നാണ്. വേഗത്തിൽ കുതിച്ചു പോകും ചെല്ലുന്നവർ എന്നാണ്, കുതിച്ചു ചെല്ലുന്നവർ. അപ്പൊ യൗമ തശഖഖുൽ അർദു അൻഹും, ഭൂമി അവരെ തൊട്ട് പിളരുന്ന ദിവസം. ഭൂമി പിളരുന്ന ദിവസം എന്ന് പറഞ്ഞാല് ഭൂമിക്കകത്താണ് ആരുള്ളത്? മനുഷ്യന്മാരടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെ. അലം നജാലിൽ അർദ കിഫാത അഹ്യ അംവാത, ഭൂമിയെ നാം മതിയാക്കിയിട്ടുണ്ട്. ആർക്ക്? അഹ്യ അൻ, ജീവിച്ചിരിക്കുന്നവർക്കും, അംവാത മരിച്ചവർക്കും. ജീവിച്ചിരിക്കുന്നവർ ഭൂമിക്ക് ഉപരിയിലാണ്, അംവാത എവിടെയാണ്? ഭൂമിക്ക് അടിയിലുമാണ്, ഭൂമിക്കടിയിലാണ്, ഭൂഗർഭത്തിലാണ്. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂഗർഭത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭൂമി പിളരും. എന്നിട്ട് എന്ത് ചെയ്യും? ഖബറുകളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മഴ പെയ്യിക്കും. ആ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ മഴ ഖബറുകളിൽ നനയും. മനുഷ്യനിൽ ശേഷിക്കുന്ന ഒരു അവയവാണ് വാൽക്കുറ്റി, ഉജുബു ദനബ്. ഈ വാൽക്കുറ്റി അത് നശിക്കൂല. ആ വാൽക്കുറ്റിയിൽ വർഷിക്കപ്പെടുന്ന മഴ അത് നനയും. അതോടുകൂടി മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഖബറുകളിൽ നിന്ന്, ഖബർ പിളർന്ന് മനുഷ്യർ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കും. അതാണ് യൗമ തശഖഖുൽ അർദു അൻഹും, മനുഷ്യരെ തൊട്ട് ഭൂമി പിളരുന്ന ദിവസം. അപ്പൊ മനുഷ്യർ സിറാൻ, വേഗത്തിൽ കുതിച്ചു ചെല്ലും, കുതിക്കുന്നവരായിട്ട് ചെല്ലും. സിറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത്തിൽ കുതിക്കുന്നവരായി. ഖബറുകളിൽ നിന്ന് വേഗത്തിലാണ് പോവുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ മുഹ്തിഉന ഇല ദാഇ, വിളിക്കുന്നവനിലേക്ക് വേഗത്തിൽ ചെല്ലും. വേഗത്തിൽ ചെല്ലുമ്പോൾ കഴുത്ത് നീട്ടിയിട്ട് അങ്ങനെ സ്പീഡിലാണ് പോവുക എന്നുള്ള അർത്ഥത്തിൽ. സൂറത്ത് യാസീനിൽ പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാ ഹും, അപ്പോൾ അതാ മനുഷ്യർ, മിനൽ അജ്ദാസ്, അജ്ദാസ് എന്ന ഖബറുകൾ, ഖബറുകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിലേക്ക്, യൻസിലൂൻ, യൻസിലൂൻ എന്ന് പറഞ്ഞാൽ യുസ്രിഉൂൻ എന്നർത്ഥം. എന്താ യുസ്രിഉൂൻ? വേഗത്തിൽ കുതിച്ചു ചെല്ലുന്നു, കുതിച്ചു ചെല്ലുന്നു. യൗമ തശഖഖുൽ അർദു അൻഹും സിറാൻ, ദാലിക ഹശ്റുൻ അലൈനാ യസീർ. ദാലിക, അത് ഏത്? ഭൂമി പിളരുക, ഭൂഗർഭത്തിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കുക, എന്നിട്ട് കുതിച്ചവർ ചെല്ലുക എന്നുള്ളത്. ഹഷ്റുൻ, അതെന്താ? അതാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഹഷർ, അതാകുന്നു ജമ്, ഒരുമിച്ച് കൂട്ടൽ. ഹഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമ, ഒരുമിച്ച് കൂട്ടൽ. ദാലിക ഹഷ്റുൻ, അതാകുന്നു ഹഷർ, ഒരുമിച്ച് കൂട്ടൽ. അതിനാണ് ഹഷർ, ജമ്, ബഅസ്, നുഷൂർ ഇങ്ങനെയൊക്കെ പറയില്ലേ, പല പേരുകളാണ്. ബാസ്, അതേപോലെ തന്നെ നെഷർ, അതേപോലെ ജമ്, അതേപോലെ തന്നെ നുഷൂർ. നെഷർ, നുഷൂർ, ഹഷർ, ഇതൊക്കെ ബാസ്, നെഷർ, ജമ്, ഹഷർ എന്നൊക്കെ പറയുന്നത് അത് ഏകദേശം ഒരേ അർത്ഥത്തിലാണ്. ഉയർത്തെഴുന്നേൽപ്പ്, ഒരുമിച്ച് കൂട്ടൽ, ഹഷർ, മസ്തറാണ്, നെഷർ, ബാസ്, ജമ്, ഇതിൻ്റെയൊക്കെ അതേ അർത്ഥത്തിലാണ് ഈ ഹഷർ. ഹഷർ ചെയ്യുന്ന സ്ഥലമാണ് മഹ്ഷർ. ഹഷർ ചെയ്യുന്ന സ്ഥലമാണ് മഹ്ഷർ, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം മഹ്ഷർ. മഹ്ഷർ വിശാലമാണ്, മഹ്ഷർ വിശാലമാണ്. മഹ്ഷറിനെ സംബന്ധിച്ചിടത്തോളം മഹ്ഷറിൽ അള്ളാഹുവിന്റെ അർശിന്റെ ബില്ല് തണലല്ലാതെ മറ്റു തണലുണ്ടാവില്ല. അതാണ് പിന്നെ മഹ്ഷറിന്റെ പ്രത്യേകത. അവിടെയാണ് എല്ലാവരും ആദ്യാന്തം ആദ്യ സന്തതികൾ സമ്മേളിക്കുക. അവിടെ ജ്വലിച്ച് സൂര്യൻ തലക്കുമുകളിൽ ആളുകൾ വിയർപ്പിൽ പ്രയാസത്തിൽ, നെര്യാണി വരെ വിയർപ്പിൽ, കാൽമുട്ട് വരെ വിയർപ്പിൽ, അര വരെ വിയർപ്പിൽ, ഇങ്ങനെ അതേപോലെ തന്നെ തുർക്കു വരെ വിയർപ്പിൽ, വിയർപ്പിൽ ആണ്ട് പോകുന്നവരൊക്കെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് അന്ത്യനാളിന്റെ ഭീകരതയും അന്ത്യനാളിന്റെ പ്രത്യേകതയാണ്. അത് ഇങ്ങനെ എത്ര ഏത് രീതിയിൽ നിന്ന് അളക്കാൻ നമുക്ക് മാനദണ്ഡമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിയർപ്പിൽ പ്രയാസപ്പെടുന്നവരായിരിക്കും ആദം സന്തതികൾ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അർശിന്റെ തണൽ വിരിച്ച് ആദരിക്കുന്നവർ മാത്രമായിരിക്കും അവിടെ ആദരണീയർ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൗമ ലാ ബില്ല ഇല്ലാ ബില്ലുഹു. തണലില്ലാത്ത മഹ്ഷറാണ്, തണലില്ലാത്ത മഹ്ഷറാണ്. അവിടെ നിഴലോ തണലോ അല്ല, അള്ളാഹു നൽകുന്ന തണലൊഴിച്ച്, അള്ളാഹു നൽകുന്ന തണലൊഴിച്ച് ആ തണല്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് പ്രദാനം ചെയ്യും. അതിൽ പെട്ടതാണ് എന്ത്? ഏഴ് കൂട്ടരുടെ ഹദീസിൽ പറഞ്ഞു, സബ്അതുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഏഴ് കൂട്ടർ അവർ അള്ളാഹുവിന്റെ ദില്ലിലാണ്, തണലിലാണ്. അന്ന് അള്ളാഹു നൽകുന്ന തണലില്ലാതെ മറ്റേ തണലൊന്നുമില്ല. എന്താ തണൽ? അള്ളാഹുവിന്റെ തണൽ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഉദ്ദേശം അർശിന്റെ തണലാണ്. ചില റിവായത്തുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്, അർശിന്റെ തണൽ മാത്രമെന്നുള്ളത്. അത് ചിലർക്ക് മാത്രമാണ് അള്ളാഹു നൽകുക. ഏഴ് കൂട്ടർക്ക് നൽകുമെന്ന് പറഞ്ഞാൽ ഏതാ ഏഴ് കൂട്ടർ? ഒന്ന്, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. രണ്ട്, ബഷാബുൻ നഷാഫി ഇബാദത്തില്ല, അള്ളാഹുക്കുള്ള ഇബാദത്തിൽ വഴിപ്പെട്ട് വളർന്ന യുവാവ്. യുവാവ്, ആ യുവാവ് ഇബാദത്തിൽ വളർന്നു വന്നു, അവർക്ക് പ്രത്യേക ആദരവുണ്ട്. എന്തിനാ യുവാവിനെ പ്രത്യേകം പറഞ്ഞത്? യുവാവിനെ എന്തിനാ പ്രത്യേകം പറഞ്ഞത്? യുവാക്കൾ അതിന് കിട്ടൂല പലപ്പോഴും. യൗവനം എന്നാണ് യുവത്വം എന്ന് പറഞ്ഞാല്, അത് ഇബാദത്തിനും അതേപോലെ തന്നെ അള്ളാഹുക്ക് വഴിപ്പെട്ട് വളരാനും പലപ്പോഴും കിട്ടൂല. വാർദ്ധക്യത്തിലായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ കുയ്യക്ക് കാല് കിട്ടാനായി, ഇനിയിപ്പോ എന്താ നമ്മൾ അടിച്ചു വിളിക്കണം എന്നുള്ളവർക്ക് കുറച്ച് ആളുകൾ അങ്ങനെ മനസ്സുവെക്കും. അതേസമയം യൗവനത്തെ സംബന്ധിച്ചിടത്തോളം അത് തുടിതുടിപ്പിന്റെ, രക്തശിക്തമായ പിന്നെ പെരുമാറ്റങ്ങളുടെ പ്രവൃത്തികളുടെ നാളാണ്. അപ്പോൾ ഒരു യുവാവ് അള്ളാഹുക്ക് വഴിപ്പെട്ട് വളരുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആദരിക്കപ്പെടേണ്ട ഒരു പിന്നെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത്തരം യുവാവ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ആള്, പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി, അതായത് നിസ്കാരം. അതേപോലെ തന്നെ പിന്നെ ആ ചിന്ത, അതായത് ഒരിക്കലും നമസ്കാരം നഷ്ടപ്പെടരുത്, പള്ളിയിൽ കൃത്യമായിട്ട് നിസ്കരിക്കണമെന്ന ബോധം ഉള്ള അങ്ങനെ വളരുന്ന വ്യക്തി. അതേപോലെ ഒഴിഞ്ഞിരുന്ന് ഒഴിഞ്ഞിരുന്ന് അള്ളാഹു സ്മരിക്കുകയും അങ്ങനെ കണ്ണുകൾ നനയുകയും ചെയ്ത വ്യക്തി. പിന്നെ സദക്ക നൽകുന്ന വ്യക്തി, വലത് കൈകൊണ്ട് സദക്ക ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാതെ ദാനധർമ്മം നിർവഹിക്കുന്ന നിഷ്കളങ്കനായ, അതേപോലെ തന്നെ നിഷ്കപടനായ, അതേപോലെ ലോകമാന്യതയില്ലാത്ത വ്യക്തി. അതേപോലെ ആറാമൻ, അതായത് ഒരു വ്യക്തി വളരെ സുന്ദരിയായ അതേപോലെ തന്നെ കുലീനയായ ഒരു സ്ത്രീ അയാളെ കണ്ണുവച്ചു. അങ്ങനെ അയാളോട് തന്റെ ഇംഗിതം പങ്കിടാൻ അവൾ അയാളെ ക്ഷണിച്ചപ്പോൾ, ഇന്നി അഹാഫുള്ള, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ ആ വലയിൽ നിന്ന് തടി സലാമത്താക്കിയ വ്യക്തി. മനസ്സിലായി? ഇപ്പൊ എത്രയായി? ആറ്. ഇനി ഒരാൾ ഇവിടെ ഉണ്ട്. രണ്ടാള് അവർ അള്ളാഹുവിന് വേണ്ടി സന്ധിക്കുന്നു, കൂട്ടുകൂടുന്നു, അള്ളാഹുവിന്റെ പേരിൽ അവർ പിരിയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയിട്ട് സന്ധിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ദീനിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കണ്ടുമുട്ടൽ. ആ വിഷയത്തിലാണ് അവരുടെ വേർപാട്. ഇങ്ങനെ സൗഹൃദം, സ്നേഹബന്ധം, അത് അള്ളാഹുവിന് വേണ്ടിയാക്കിയവർ. മനസ്സിലായില്ലേ? ഈ ഏഴുകൂട്ടർ. അതേപോലെ തന്നെ പിന്നെ വേറെയും, ഈ ഏഴുകൂട്ടർ മാത്രമല്ല, വേറെയും ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ മാർഗേണ കൂടിയിരുന്നവർ, കൂടിയിരുന്നവർ അള്ളാഹുവിന്റെ മാർഗേണ കൂടിയിരുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ഈ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് കൂടിയിരുന്നത്. എന്താണത്? നമ്മൾ ഒന്നാൻ്റെ ദീനി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൂടിയിരുന്നത്. അല്ലാതെ ഇവിടെ ഒരു അടിപൊളി സിനിമ ഇട്ടിട്ടൊക്കെ കാണാൻ എല്ലാവരും കൂടിയിട്ടില്ല. അങ്ങനെ എനിക്ക് അള്ളാഹനെ അറിയത്തില്ലല്ല. അതേസമയം അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കാനും മനസ്സിലാക്കാനും അതിനാണ് നമ്മൾ കൂടിയിരുന്നത്. അത് ഇങ്ങനത്തെ അതേപോലെ തന്നെ പിന്നെ പരസ്പര സന്ദർശനം നടന്നവർ അള്ളാഹുവിന് വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാന തആല പറയും, ഐനൽ മുത്തജാലിസീന ഫിയ്യ വഐനൽ മുത്തസാഫിരീന ഫിയ്യ, എന്റെ വിഷയത്തിൽ അന്യോന്യം സന്ദർശിച്ചവർ എവിടെ എന്നൊക്കെ അള്ളാഹു സുബ്ഹാന തആല ചോദിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അന്യോന്യം മഹബത്തിൽ, ഒരാൾക്ക് ദീനുണ്ട്, അയാൾ ദീനിന്റെ ആളാണെന്നുള്ളവർക്ക് മഹബത്ത്, അയാളെ സ്നേഹിക്കുക, അങ്ങനെ പരസ്പരം സ്നേഹിച്ചവർ അവർ എവിടെ എന്ന് അള്ളാഹു സുബ്ഹാന തആല ചോദിക്കുന്നുണ്ട്. അള്ളാഹു പറയും, അല്യൗമ, ഇന്നേ ദിവസം ഞാൻ അവർക്ക് നിഴൽ നൽകും, തണൽ നൽകും. ഇന്ന് ഞാൻ നൽകുന്ന തണലല്ലാതെ വേറൊരു തണലുമില്ല എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയും. അപ്പോ അതാണ് മഹ്ശറിന്റെ പ്രത്യേകത. ആ മഹ്ശറിലേക്കാണ് ഹശർ, എന്ത്, ഒരുമിച്ച് കൂട്ടുക, ആളുകളെ ഒരുമിച്ച് കൂട്ടുക. ആദം സന്തതികൾ ആദ്യാന്തം അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. ദാലിക ഹശ്റുൻ, ഭൂമികൾ പിളരുക, എന്നിട്ട് ഭൂഗർഭത്തിൽ നിന്ന് ഉയർത്തെഴു നിൽക്കുക. അതൊക്കെ ഉയർത്തെഴു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല, നുരുമ്പി ജീർണിച്ച് മണ്ണായി, അസ്ഥികൾ അസ്ഥിപഞ്ചരമായി, അങ്ങനെയുള്ള ആളുകളാണ് ചെയ്യുന്നത് ഉയർത്തെഴു നിൽക്കുന്നത്. ദാലിക ഹശ്റുൻ, അത് അലൈന യസീർ, അള്ളാഹു സുബ്ഹാന തആല പറയുന്ന അലൈന, നമ്മുടെ മേൽ യസീർ. യസീർ എന്ന് പറയുന്നത് നിസ്സാരം, എളുപ്പമാകുന്നു എന്നാണ്, ഏറെ എളുപ്പമാകുന്നു, ഏറെ എളുപ്പമാകുന്നു. യസീർ, യസീർ എന്നുള്ളത് ഫഇൽ വസ്നാണ്, ഫഇൽ വസ്നാണ്, സിഗത്തുൽ മുബാലഗയാണ്, അഗാധാർത്ഥ പ്രയോഗമാണ് ഈ യസീർ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാന തആല പറയാണ് അലൈന, ഇങ്ങനെ ഹശർ ചെയ്യൽ നമ്മുടെ മേൽ യസീർ, ഏറെ എളുപ്പമാണ്, ഏറെ എളുപ്പമാണ്, ഒരു പ്രയാസമല്ല. അപ്പൊ ദാലിക ഹശ്റുൻ അലൈന യസീർ, യൗമ തശഖഖുൽ അർദു അൻഹും സിറാഅൻ, ദാലിക ഹശ്റുൻ അലൈന യസീർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തിൽ ഖാഫ് അവസാനിപ്പിക്കുന്നത്, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ വമാ അൻത അലൈഹിം ബിജബ്ബാർ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, അള്ളാഹു പറയുന്നത് നഹ്നു, നാം, അള്ളാഹു, അള്ളാഹുവിനുള്ള തഅദീം, ആദരവോട് കൂടിയിട്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. നഹ്നു, നാം, അഅലമു, നന്നായി അറിയുന്നവനാണ്. നഹ്നു അഅലമു, നന്നായി അറിയുന്നവനാകുന്നു. എന്തറിയുന്നവനാകുന്നു? ബിമാ യഖൂലൂൻ, യഖൂലൂന, അവർ പറയുന്നു. മാ യഖൂലൂൻ, അവർ പറയുന്ന യാതൊന്നും, മാ മൗസൂലാണ്. അപ്പൊ മാ യഖൂലൂൻ, അവർ പറയുന്നത്, അഅലമു എന്നുള്ളതിനോട് ബന്ധപ്പെടുത്തിയാണ് ബി, അലിമ ബി എന്നാണ്, അറിഞ്ഞു മനസ്സിലാക്കി. അപ്പൊ നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് നന്നായി അറിയുന്നവനാകുന്നു നാം. എന്താണ് അവര് പറയുന്നത്? ആരെയും അവർ? ബഹുദൈവ വിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ. അവരാണ്. എന്താ അവര് പറയുന്നത്? അവരെന്താ പറയുന്നത്? അവര് പറയുന്നത് അന്ത്യനാൾ ഇല്ല എന്നാണ്. അവര് പറയുന്നത് ഏകദൈവമല്ല എന്നാണ്, ഏകദൈവമല്ല എന്നുള്ളതാണ്. അവര് പറയുന്നത് ഇസ്ലാം വ്യാജമാണെന്നാണ്, ഇസ്ലാം വ്യാജമാണെന്നാണ്. അവര് പറയുന്നത് മുഹമ്മദ് നബി വ്യാജവാദിയാണെന്നാണ്. അവര് പറയുന്നത് മുഹമ്മദ് നബി കാഹിൻ, ജ്യോത്സ്യനാണെന്നാണ്. അവര് പറയുന്നത് മുഹമ്മദ് നബി മജ്നൂനാണെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറയുന്നത് പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ഹൂർ, മരണബാധയേറ്റവനാണെന്നാണ്. അവര് പറയുന്നത് മുഹമ്മദ് നബി പിന്നെ അബ്തർ, ഗുണം കെട്ടവനാണെന്നാണ്. ഇങ്ങനെ അവർക്ക് പല ജൽപ്പനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് നഹ്നു ആലം, നാം നന്നായി അറിയുന്നവനാകുന്നു. ബിമാ യഖൂലൂൻ, അവർ പറയുന്നതിനെ കുറിച്ച്. അതിൽ രണ്ട് വിഷയമുള്ളത്, ഒന്ന് അത് തസ്ലിയത്താണ്, ആ പറയുന്നത് തസ്ലിയത്താണ്, അങ്ങനെയാണ് തഫ്സീറുകളിൽ കാണുന്നത് തസ്ലിയത്ത്. മറ്റൊന്ന് അത് തഹ്ദീദാണ്. തസ്ലിയത്ത് നിന്ന് ആശ്വസിപ്പിക്കലാണ്, ആശ്വാസം നൽകലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് അവർ ഈ ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സത്യത്തെക്കുറിച്ചാണ് അവർ ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കുറിച്ചാണ് അവർ ഈ പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് നഹ്നു ആലം ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് നാം നന്നായി മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിൽ ആശ്വസിപ്പിക്കണം. ആശ്വാസത്തോടൊപ്പം അത് തഹദീദാണ്. തഹദീദാണ് എന്താ? ആ അത് മുന്നറിയിപ്പാണ്, താക്കീദാണ്. ആർക്കാ മുന്നറിയിപ്പ് താക്കീത്? ആ ഇത് പറയുന്നവർക്ക്, പറയുന്നവർക്ക് മുന്നറിയിപ്പും താക്കീതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തസ്ലിയത്താണ്, ശത്രുക്കൾക്ക് തഹദീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം നൽകലാണ്, ശത്രുവിന് താക്കീത് നൽകലാണ്. നഹ്നു ആലമു ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് നന്നായി അറിയുന്നവനാകുന്നു നാം എന്ന് പറഞ്ഞ റസൂലെ, നിങ്ങളെ കുറിച്ച് ഈ പറയുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. മറ്റൊരു പറഞ്ഞേ ഇന്നാക്കൽ മുസ്തഹ്സീൻ, ഇന്നാക്ക ഫൈനാക്കൽ മുസ്തഹ്സീൻ, പരിഹാസികളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ മതി. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, അവർ പറയുന്നത് നമ്മൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പരിഹാസികളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വേറെ അടുത്ത് പറഞ്ഞില്ലേ? അപ്പൊ റസൂലുള്ളാഹിക്ക് ആശ്വാസം നൽകലാണ് ഒന്ന്, പറയുന്നവരെ ഭീഷണിപ്പെടുത്തലും അപകടം അപായ സൂചന അവർക്ക് മുന്നറിയിപ്പ് നൽകലുമാണ് അത്. നഹ്നു ആലം ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് നാം നന്നായി മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കലും അവർ പറയുന്നത് വെറുതെ ആവില്ല, അത് അവർക്ക് വിനയായി ഭവിക്കും എന്ന ഒരു മുന്നറിയിപ്പ് അതിലുണ്ട്. അത് എക്കാലഘട്ടത്തിലും വിശ്വാസികൾക്ക് ആശ്വാസം പറയുന്ന വർത്തമാനമാണ്. നിസ്വാസികൾ മാത്രങ്ങൾക്ക് മാത്രമല്ല, പിന്നെയോ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ വചനാണ് നഹ്നു ആലമു ബിമായ പോലും, അവർ പറയുന്നത് നാം അറിയുന്നുണ്ട് എന്നുള്ളത്. അത് വിശ്വാസികൾക്ക് ആശ്വാസമാണ്. അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ, അള്ളാഹു ഇത് അറിയുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാൻ വെപ്പാണ്. കാരണം അള്ളാഹു നീതിമാനാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ നീതിയുടെ ഹുക്കും വിധി വരും എന്ന് പ്രതീക്ഷിക്കുന്നവനാണ് ആര്? മുസൽമാൻ. അതേസമയം അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ്, താക്കീതാണ്. ആ അവിശ്വാസികൾ അന്യായക്കാർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു അറിയുന്നുണ്ട്, അതിന് അവർ അർഹിക്കുന്നത് അവരുടെ തലക്ക് മുകളിൽ വരാനിരിക്കുന്നു എന്നുള്ള ഒരു ഭീഷണിയാണ് അതിലുള്ളത്. അത് കാലഘട്ടത്തിലും ഒരു പിന്നെ സംഭവം വായിച്ചേ, സംഭവം ഒരു ആളെഴുതിയ ഒരു ഇതാണത്. പിന്നെ ഒരു വസ്തുത അറിയിക്കണം, അതായത് ഒരു പിന്നെ കുട്ടിയെ ഒരു നായ കടിക്കാൻ ചെന്നൊരു റിപ്പോർട്ട്. അപ്പോ എന്തെയ്ത്, പിന്നെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാൾ ശക്തമായ ശ്രമം നടത്തി, അങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഇയാൾ കുട്ടിയെ രക്ഷപ്പെടുത്തി, അങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്തി, നായയെ പിന്നെ കൊന്നു, അല്ലെങ്കിൽ നായയിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയാലാക്കൂല്ലേ. അങ്ങനെ പിന്നെ നായയെ കൊന്നു, അതാണ്. പിന്നെ പത്രക്കാരും അതേപോലെ മീഡിയന്റെ ആളുകളും ഈ വ്യക്തിനെ അഭിമുഖീകരിക്കുകയാണ്, അയാളിൽ നിന്നൊരു പിന്നെ മുഖാബിലെടുക്കുകയാണ്. അപ്പോ പിന്നെ അയാളുടെ ധീരതയെ അവർ അഭിനന്ദിച്ചു. പിന്നെ അവർ എന്ത് ചെയ്യണം, ഞങ്ങളിത് വലിയ വാർത്തയാക്കിയിട്ട് കൊടുക്കും, പിന്നെ നിങ്ങൾ ഈ ചെയ്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പാശ്ചാത്യനാണ് എന്ന് നിൽക്കാൻ അവരെന്ത് ചെയ്യണത്, പിന്നെ പാശ്ചാത്യം തന്നെയാണ് അയാൾ. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു നല്ല ഒരു പൗരൻ, ഈ നാടിന്റെ പൗരൻ എന്നുള്ളവർക്ക് ഇൻഷാല്ലാ ഇതിന് നല്ല വാർത്തയായിട്ട് കൊടുക്കും, നിങ്ങളൊരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്തി, നിങ്ങളൊരു മനുഷ്യപ്പറ്റിയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളവർക്ക് അവർ പിന്നെ എന്ത് ചെയ്ത് പറഞ്ഞ്. അപ്പൊ എല്ലാം പറഞ്ഞ് പത്രക്കാരും അതേപോലെ തന്നെ മീഡിയന്റെ ആളുകൾ ഇത് പറഞ്ഞപ്പോൾ ഈ വ്യക്തി അവസാനം പറഞ്ഞ്, ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ടൊരു മുസ്ലിം എന്നുള്ള എന്റെ ധർമ്മമാണ് ഞാൻ നിർവഹിച്ചത്, ഞാനൊരു മുസ്ലിമാണ്, അതൊരു മുസൽമാൻ എന്നുള്ള എനിക്ക് എന്റെ ധർമ്മമാണ് ഞാൻ നിർവഹിച്ചത്, ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത് മുസൽമാന്റെ ധർമ്മമാണ്, അവന്റെ ബാധ്യതയാണ്, ആ ധർമ്മേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മുസൽമാൻ എന്ന് കേട്ടപ്പോ മീഡിയന്റെ ആളുകൾ പിരിഞ്ഞുപോയി. എന്നിട്ട് അവർ പിറ്റേന്ന് വാർത്ത കൊടുത്തത് ഒരു മുസൽമാൻ ഒരു പിന്നെ ജീവിയെ കൊന്നു, ഒരു പട്ടിയെ കൊന്നു. മുസൽമാനെ കൊണ്ടൊരു പട്ടിക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എന്ന വാർത്തയാണ് വന്നത്, മനസ്സിലായല്ലേ? അപ്പൊ നോക്കി, നിങ്ങൾ പിന്നെ അത് ഇവര് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്തിയതിനെ ആശംസിച്ചും അനുമോദിച്ചും അതൊരു വാർത്തയാക്കിയിട്ടുമാണ് ഇവര് എന്ത് ചെയ്തത് കടന്നു വന്നത്. പക്ഷേ ഒരു മുസൽമാൻ എന്നറിഞ്ഞപ്പോ നേരെ തിരിച്ച് വാർത്തയാക്കി. മനസ്സിലേ? ഒരു മുസ്ലിം കാരണത്താൽ ഒരു പട്ടിക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഒരു മുസ്ലിം ഒരു പട്ടിയെ അന്യായമായി കൊന്നിരിക്കുന്നു എന്ന് മീഡിയകളിൽ പിറ്റേന്ന് വാർത്ത വന്നതാണ്. മീഡിയ ഒരു വലിയ ഷെറാണ് പലപ്പോഴും. ഏതായാലും അതാണ് പിന്നെ ശത്രുക്കളുടെ ഒരു പക്ഷവായന പലപ്പോഴും. നഹ്നു ആലം ബിമാ യഖൂലു, അവര് പറയുന്നത് എന്ത്, അത് നന്നായി അറിയുന്നവനാകുന്നു നാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് വമാ അൻത അലൈഹിം ബിജബ്ബാർ, വമാ അൻത അലൈഹിം, മാ അൻതന താങ്കൾ അല്ല, അലൈഹിം അവരുടെ മേൽ, ബിജബ്ബാർ, ജബ്ബാർ എന്ന് പറഞ്ഞാൽ മുസല്ലിത്ത്, അധികാരമുള്ളവൻ. അവിടെ ഭാവമുണ്ട്, ജബ്ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരമുള്ളവൻ, ബലാത്കാരമുള്ളവൻ, മുസൈത്തിർ, മുസൈത്തിർ, മുസല്ലിത്ത്. മറ്റായത്തുകളിലൊക്കെ ഇതിന്റെ പിന്നെ മറ്റു പ്രയോഗങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ആ മാനയിലാണ്. അധികാരമുള്ളവൻ, ആധിപത്യമുള്ളവൻ, മേൽക്കോയ്മയുള്ളവൻ, അതേപോലെ തന്നെ മുസല്ലിത്ത്, മുസൈത്തിർ, സുൽത്താൻ, സുൽത്താൻ എന്ന അർത്ഥത്തിൽ വാവ് ഒന്നുകിൽ ഹാലിന്റെ അല്ലെങ്കിൽ പിന്നെ അഫിന്റെ. വമാ അൻത അലൈഹിം, അവരുടെ മേൽ താങ്കൾ അല്ല. ബിജബ്ബർ, ബാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തോക്കിയതിനാണ്, സിയാദത്തിന്റെ ബായാണ്. അപ്പൊ എന്താ ഒരിക്കലും നർത്ഥത്തിൽ ബിജബ്ബർ, അവിടെ മാ അൻത അലൈഹിം ജബ്ബാർ എന്ന് പറഞ്ഞാലും ആശയം വരും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ബാ കൊണ്ടുവന്നത് എന്തിനാണ്? ഒരിക്കലും എന്ന അവരുടെ മേൽ താങ്കൾ ഒരിക്കലും അധികാര സ്വഭാവമുള്ളവനല്ല, ബലം പ്രയോഗിക്കുന്നവൻ അല്ല. മുസൈത്തിർ, മുസല്ലിത്ത്. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശം? വമാ അൻത അലൈഹിം ബിജബ്ബാർ, അവരുടെ മേൽ താങ്കൾ ഒരിക്കലും അധികാരം ബലം പ്രയോഗിക്കുന്നവനല്ല, അല്ലെങ്കിൽ പിന്നെ മേൽക്കോയ്മ പ്രയോഗിക്കുന്നവനല്ല എന്ന് പറയാൻ കാരണം എന്താ? എന്തിനാ അത് പ്രയോഗിച്ച്? അതായത് ബലം പ്രയോഗിച്ച് ആദർശം അടിച്ചേൽപ്പിക്കുന്നവനല്ല എന്നർത്ഥം. ബലം പ്രയോഗിച്ച് ആദർശം അടിച്ചേൽപ്പിക്കുന്നവനല്ല. വമാ അൻത അലൈഹിം ബിജബ്ബാരീൻ, അവരുടെ മേൽ നിങ്ങളൊരു ജബ്ബാർ അല്ല എന്ന് പറഞ്ഞെങ്കിൽ ബലം പ്രയോഗിച്ച്, ഊക്ക് ഉപയോഗിച്ച്, മേൽക്കോയ്മ ഉപയോഗിച്ച് ആദർശം അടിച്ചേൽപ്പിക്കുന്നവനല്ല. അതെന്തിനാ പറയണത്? നബിസ്ലാസ്ലമ തങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിച്ചതുകൊണ്ടല്ല പിന്നെയോ? നബിസ്ലാസ്ലമ തങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല റസൂലുള്ള ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ലത്. നബിസ്ലാസ്ലമ തങ്ങൾ ഇത് പറയാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരുടെ പെരുമാറ്റം എന്താ? അവരുടെ പ്രതികരണം ഇത് നബിസ്ലാസ്ലമ തങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരുടെ പെരുമാറ്റാണ് അവര് പെരുമാറുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് വമാ അൻത അലൈഹിം ബിജബ്ബാർ, നിങ്ങൾ അവരുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കുന്നവൻ അല്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളവന് സ്വീകരിച്ചാൽ മതി, ഇഷ്ടമുള്ളവന് തിരസ്കരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ എന്ത് ചെയ്യേണ്ടതില്ല, അന്യായമായ ആക്രമണങ്ങളോ അതേപോലെ തന്നെ ഇത്തരം കുത്തുവാക്കുകളോ കളിയാക്കലോ ആക്ഷേപങ്ങളോ വേണ്ടതില്ല എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ഉദ്ദേശം. നഹ്നു ആലം ബിമാ യഖൂലൂൻ വമാ അൻത അലൈഹിം ബിജബ്ബാർ. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്. ഫ എന്നുള്ളത് അവിടെ ഫാഉൽ ഫസീഹയാണ്. ذكر ذكر എന്നാണ് നിങ്ങൾ ഉൽബോധനം നൽകുക. ذكر يذكر അതിന്റെ അമറാണ് ذكر, നിങ്ങൾ ഉൽബോധനം നൽകുക. ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ذكر بالقران قران കൊണ്ട് നിങ്ങൾ ഉൽബോധനം നൽകുക മൈ യഖാഫു വഈദ് മൻ യഖാഫു ഭയക്കുന്നവനെ അല്ലെങ്കിൽ ഭയക്കുന്നവരെ യഖാഫു തന്നെ ഭയക്കുന്നു മൻ എന്ന മൗസൂലാണ് യാതൊരുവർ മൈ യഖാഫ് ഭയക്കുന്നവരെ എന്തിനാ ഭയക്കുന്നവരെ വഈദ് വഈദ് എന്ന് പറഞ്ഞാൽ വഈദി എന്നാണ് എന്റെ വഈദ് വഈദി എന്നാണ് ഇയാ കളഞ്ഞതാണ് വഈദി എന്നാണ് അയാ കളഞ്ഞു എന്നുള്ള ഇതിന് അടയാളാണ് ഈ കസർ അപ്പൊ എന്റെ വഈദ് വഈദ് എന്നാൽ താക്കീദ് മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാന തആല പറയാണ് എന്റെ വഈദിനെ മുന്നറിയിപ്പിനെ ഭയക്കുന്നവരെ ഖുർആൻ കൊണ്ട് ദക്കിർ നിങ്ങൾ ഉത്ബോധനം നടത്തുക ദക്കറ വഈദിന് മാതിയല്ലല്ലോ അത് ക്രിയ അല്ലല്ലോ വഈദ് എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ക്രിയാധാതുവാണ് മസ്ദറാണ് വഈദ് വഈദ് വഅദ് വഈദ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ മസ്ദറാണ് വഅദ വഅദ് വഅദയാണ് ഇതിന്റെ ക്രിയ വഅദ യുവാഇദു വഅദ യുവാഇദു അതിന്റെ വർത്തമാന ഭാവികാല ക്രിയ വഈദ് എന്നാല് മുന്നറിയിപ്പ് താക്കീത് എന്റെ മുന്നറിയിപ്പിനെ ഭയക്കുന്നവരെ ഖുർആൻ കൊണ്ട് ദക്കിർ നിങ്ങൾ ഉത്ബോധനം നടത്തുക എന്നാണ് ഫ അതായത് ഈ ഫാ ഫാഉൽ ഫസീഹ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ഒരു ജുംല അതിന്റെ ഇത് സങ്കല്പിക്കൽ അനിവാര്യമാണ് അതായത് നിങ്ങളൊരിക്കലും അവരുടെ മേൽ ആധിപത്യം ചെലുത്തുന്നവനല്ല ആദർശം അടിച്ചേൽപ്പിക്കുന്നവനല്ല അതാണ് വസ്തുതയെങ്കിൽ എന്നിട്ടും ബഹുദൈവ വിശ്വാസികൾ താങ്കളോട് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എങ്കിൽ ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ് എന്റെ വഈദിനെ ഭയക്കുന്നവരെ നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് ഉത്ബോധനം നടത്തുക തസ്കീർ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാന തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുക അത്തരം ആളുകളെ വിഗണിക്കുക കുടം കവുത്തി വെള്ളം പാരുന്ന പോലെയാണ് ചില ആളുകൾക്ക് കുടം കവുത്തി വെള്ളം പാരുന്നാണ് എന്താ ഒരു ഫലമല്ല അതേപോലെയാണ് ചില ആളുകൾക്ക് അതേസമയം അള്ളാഹുവിന്റെ വഈദിനെ ഭയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഉത്ബോധനം ഉപകരിക്കുക അവർക്കാണ് ഉത്ബോധനം ഉപകരിക്കുക അതുകൊണ്ട് അത്തരം ആളുകളെ ഉത്ബോധിപ്പിക്കുകയും ഉണർത്തലും ചെയ്യൽ തുടരുക പിന്നെ ഈ ഫലപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒഴിവാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അതാണ് ഫദക്കിർ ഇൻ നഫഅത്തി ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫദക്കിർ ഇൻ നഫഅത്തി ദിക്ർ റസൂലുള്ളാഹിനോട് പറയുന്നത് നിങ്ങൾ ഉത്ബോധനം നടത്തുക ഫദക്കിർ ഇന്നമ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ എന്നാണ് ഫദക്കിർ ഇന്നമ അൻത മുദക്കിർ നിങ്ങൾ ഉത്ബോധനം നടത്തുക നിങ്ങൾ ഉത്ബോധനം നടത്തുന്നവൻ മാത്രമാണ് നിങ്ങൾ അവരുടെ മേൽ മുസൈതിർ അല്ല മുസൈതിർ എന്ന് പറഞ്ഞാൽ ജബ്ബാർ അല്ല ആധിപത്യം ഉള്ളവനല്ല അതേപോലെ വേറെ ആയത്തുകൾ കാണാൻ സാധിക്കും ഫദക്കിർ ഫദക്കിർ വമാ അൻത ഫമാ അൻത ബിനിഅമതി റബ്ബിക ബികാഹിനിൻ വലാ മജ്നൂൻ എവിടെയാണ് പറഞ്ഞത് ഫദക്കിർ ഫമാ അൻത ബിനിഅമതി റബ്ബിക ബികാഹിനിൻ വലാ മജ്നൂൻ എവിടെ പറഞ്ഞത് സൂറത്ത് തൂർ സൂറത്ത് അത്തൂറിലാ പറഞ്ഞത് ഫദക്കിർ നിങ്ങൾ ഉത്ബോധനം നടത്തുക എന്നാ പറഞ്ഞത് അല്ലാഹു സുബ്ഹാന തആല ഇന്നമ അലൈക്കൽ ബലാഗ് വഅലൈന ഹിസാബ് ഇന്നമ അലൈക്കൽ ബലാഗ് നിങ്ങളുടെ മേൽ പ്രവാചകരെ ബാധ്യതയായിട്ടുള്ളത് അൽ ബലാഗ് എത്തിക്കലാകുന്നു വഅലൈന ഹിസാബ് നമ്മളുടെ മേൽ ബാധ്യതയായത് എന്താണ് വിചാരണയാകുന്നു അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിക്കുന്നവനാണ് ഉത്ബോധനം നടത്തുന്നവനാണ് ഒരിക്കലും പിന്നെ മേൽക്കോയ്മ ചെലുത്തി ഇത് അടിച്ചേൽപ്പിക്കുന്നവനല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ബോധ്യപ്പെടുത്തുകയാണ് ആ ഉത്ബോധനം തുടരാനാണ് പറയുന്നത് ഖുർആൻ കൊണ്ടുള്ള ഉൽപാദനം. ഫജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, പ്രവാചകരെ ജാഹിദുഹും ബിഹി വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ അവരോട് ജിഹാദ് ചെയ്യുക. ജിഹാദിൻ കബീറ, വലിയ ജിഹാദ്. ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് എന്താണ്? ഖുർആൻ ഓതിക്കൊണ്ടുള്ളതായ ഉത്ബോധനമാണ്, ഉണർത്തലാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത്. അതുകൊണ്ട് ആ ധർമ്മമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നിർവഹിച്ചത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ കാണാൻ സാധിക്കും, യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കിതാബ് കൊണ്ട്, സുന്നത്ത് കൊണ്ട് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ആ ഒരു ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നിർവഹിച്ചത്. ഖുർആൻ കൊണ്ടുള്ള ഉത്ബോധനം, അത് അള്ളാഹുവിന്റെ മുന്നറിയിപ്പിനെയും താക്കീദിനെയും ഭയക്കുന്നവർക്കാണ് എന്ന് പറഞ്ഞു. അവർക്കാണത് ഉപകരിക്കുക, അവർക്കാണത് ഉപകരിക്കുക. അതില്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞ മാതിരി കുടം കൊത്തി വെള്ളം പറഞ്ഞ മാതിരി ഒരു ഫലം ചെയ്യൂല. ഉത്ബോധനം ഉപകരിക്കൽ ഇവർക്കാണ്. അതുകൊണ്ടാണ് മറ്റായത്തുകൾ കാണാൻ സാധിക്കും, പ്രവാചകരെ ഖുർആൻ കൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക. ആർക്ക്? അല്ലദീന യഖാഫൂന അൻ യുഹ്ഷറു, അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് ഭയക്കുന്നവർക്ക്. അന്ത്യനാളിൽ അതാണ് ഉയർത്തെഴുന്നേൽക്കും, തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അതാണ് വായിത്. അത് ഭയക്കുന്നവർക്ക് നിങ്ങൾ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യുക? ഉത്ബോധനം നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. മനസ്സിലല്ലേ? സൂറത്തുൽ മുദ്ദസ്സിറിന്റെ അവസാനത്തിൽ കാണാം ഇവര്, പിന്നെ റസൂലുള്ളാഹിന്റെ ഉത്ബോധനങ്ങൾക്ക് മുമ്പിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്ബോധനങ്ങൾക്ക് മുമ്പിൽ അവര് കഅന്നഹും ഹുമറും മുസ്തംഫിറ, ഫറത് മിൻ ഖസ്വറ, സിംഹത്തിൽ നിന്ന് അല്ലെങ്കിൽ വേട്ടക്കാരനിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന കഴുതകളെ പോലെയാണ്, കാട്ടുകഴുതകളെ പോലെയാണ് അവർ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല. അതായത് ഈ പിന്നെ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവർ, അവരെ കുറിച്ച് പറയാണ് അവർ സിംഹത്തിൽ നിന്ന് വിരണ്ടോടുന്ന അല്ലെങ്കിൽ വേട്ടക്കാരനിൽ നിന്ന് പേടിച്ചോടുന്ന കഴുതകളെ പോലെയാണ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം പറയുന്നത് എന്താ? കല്ലാ ബല്ല യഖാഫൂനൽ ആഖിറ എന്നാണ്. കല്ലാ ബല്ല യഖാഫൂനൽ ആഖിറ, അവർ ആഖിറത്തിനെ ഭയക്കുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ആഖിറത്തിനെ പേടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉത്ബോധനം കേൾക്കും, അത് ഉപകരിക്കും. അതില്ലാത്തത് കൊണ്ടാണ്, അത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ. അതുകൊണ്ടാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വൈദാ ഖുറിയൽ വൈദാ ഖുറിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അതിനെന്ത് ചെയ്യണം? ശ്രദ്ധിക്കുകയും അതിന് ശരിക്ക് കാത് അത് കേൾക്കുകയും അതിന് കാതുകൊടുത്ത് ശ്രദ്ധിക്കുകയും വേണം എന്ന് കൽപ്പിച്ചത്. അത് നമുക്ക് ഉപകരിക്കാൻ. അബ്രാറുകൾ സ്വർഗത്തിൽ പിന്നെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനുള്ള കാരണം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താ? ഇന്നൽ അബ്രാറ കാനു ഇന്നൽ അബ്രാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹ കാഫിറ എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അവര് യൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയുത്ഈമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ. ഇന്നമാ നുത്ഈമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅ വലാ ശകൂറ ഇന്ന നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. കണ്ടോ, അവരുടെ പ്രത്യേകത, അവര് ഈ പുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ കാരണം ഇന്ന നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ. ഇന്ന നഖാഫു, തീർച്ചയായും ഞങ്ങൾ പേടിക്കുന്നു, ഭയക്കുന്നു. മിർ റബ്ബിന, ഞങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം, യൗമൻ അബൂസൻ ഖംതരീറ എന്നാണ്. യൗമൻ അബൂസൻ ഖംതരീറ, ഒരു പിന്നെ അബൂസാകുന്ന ദിവസം, അതേ അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷ വരുന്ന ആ ശിക്ഷയുടെ മുമ്പിൽ മനുഷ്യന്മാരുടെ നെറ്റിയും മുഖക്കുള്ള ചുളിഞ്ഞു പോകുന്ന ഒരു ദിവസം, ആ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ പിന്നെ ഈ ആഖിറത്തിനെ ഭയക്കുക, ആഖിറത്തിനെ ഭയക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ പിന്നെ ആഖിറത്തിൽ തന്നെ എന്ത് ചെയ്യണത്, ബഹുദൈവ വിശ്വാസികൾ നിഷേധിക്കുന്നത്. പിന്നെ പേടിക്കേണ്ട പ്രശ്നമല്ലല്ലോ, അങ്ങനെ ഒരു ദിവസം തന്നെ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഖിറത്തിനെ ഭയന്നാണ് ജീവിക്കേണ്ടത്. പഠിച്ചവന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനെ ഭയന്നാണ് വിശ്വാസി ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവന്റെ ജീവിതം, അത് എന്ത് ചെയ്യുക, ഖുർആൻ ഉൾക്കൊണ്ടും ഖുർആന്റെ ആശയങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം അതുണ്ടാകുക. ഖുർആന്റെ കൊണ്ടുള്ള ഉത്ബോധനം അത്തരക്കാർക്കാണ് ഫലപ്രദമാകുക. ഖുർആൻ കൊണ്ടുള്ള ഉത്ബോധനം അത്തരക്കാർക്കാണ് ഫലപ്രദമാകുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ചരിത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ പിന്നെ മദ്യപാനികളെ പിടികൂടി. മദ്യപാനികൾ ഉമറിന്റെ ഖിലാഫത്തിൽ ഒരു തോട്ടത്തിലിരുന്ന് മദ്യപിക്കുകയാണ്, മദ്യം സേവിക്കുകയാണ്. യുവാക്കളുമാണ്, യുവാക്കൾ തോട്ടത്തിലിരുന്നിട്ട് അവർ മദ്യം സേവിക്കുകയാണ്. അപ്പൊ അത് കണ്ട ഉമർ എന്ത് ചെയ്ത്, രാത്രിയാണ് ഉമർ അതറിഞ്ഞ് അവർ മദ്യം സേവിക്കണം എന്നുള്ളത് അവരുടെ പെരുമാറ്റം എന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഉമർ മതിലാണ് ചാടി. ആ മതിൽ ചാടിയിട്ട് അവരെ മൂന്നാളെയാണ് പിടിച്ച്, അല്ലെങ്കിൽ നാലാളെ അവരെ പിടികൂടി. അവർ പിടികൂടിയപ്പോൾ പിന്നെ അവരെന്ത് ചെയ്ത്, അവർ ഉമറിനോട് തർക്കിച്ച്. അവർ പറഞ്ഞു, ഉമർ ഞങ്ങൾ മദ്യപിക്കുക എന്നുള്ളൊരു തെറ്റാണ് ചെയ്തത്, പക്ഷെ നിങ്ങൾ മൂന്ന് തെറ്റ് ചെയ്തിരുന്നു, മൂന്ന് തെറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ മൂന്ന് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ഖുർആന്റെ ആയത്ത് ഓതിക്കൊണ്ടാണ്. ഖുർആൻ ആയത്ത് ഓതി അവർ പറഞ്ഞത് ഇതാണ്, ഉമറെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് പോലെ തജസ്സസു, നിങ്ങൾ ചാരപ്പണി ചെയ്യരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തത് ചാരപ്പണിയാണ്. ഉമർ ചെയ്തത് ചാരപ്പണിയൊന്നുമില്ല, ഉമർ അമീർ ഉൽമുഅ്മിനീനാണ്. ഇവർ തെറ്റ് ചെയ്യണത് അത് ഉമറിനെ സംബന്ധിച്ചിടത്തോളം ഇതല്ല. പക്ഷെ അവർ ആയത്ത് ഓതിയിട്ട് പറയാണ്, നിങ്ങൾ ചാരപ്പണി ചെയ്തു, അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് ഫത്തുൽ ബുയൂത്ത മിൻ അബ്വാബിഹ, ഏതൊരു വീട്ടിലേക്ക് അതിന്റെ കവാടത്തിലൂടെയാണ് വരേണ്ടത്, നിങ്ങൾ ഗേറ്റ് തുറന്നിട്ടല്ല വന്നത്, പിന്നെ മതിലാ ചാടിയിട്ടുള്ളത്. പിന്നെ അവർ പറഞ്ഞ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് നിങ്ങളുടേതല്ലാത്തൊരു വീട്ടിലേക്ക് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അനുവാദം ചോദിക്കുകയും സലാം പറയും വേണം. നിങ്ങൾ ഞങ്ങളോട് അനുവാദം ചോദിക്കാതെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്ന് തെറ്റ് ചെയ്തു, ഞങ്ങൾ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അവരെ സമ്മതിക്കണം, എന്നിട്ട് ഉമർ അവരിൽ നിന്ന് മടങ്ങിപ്പോരാ ചെയ്തത്. അവരിൽ നിന്ന് മടങ്ങിപ്പോരാ ചെയ്തത് അത് അവർക്ക് നന്നാകാൻ ഒരു കാരണം കൂടിയായി, മനസ്സിലല്ലേ. അതുകൊണ്ട് അഹമ്മദ് ഷൗക്കി പിന്നെ ഉമറിനെ കുറിച്ചൊരു 180 വരിയുള്ള ഒരു കവിത രചിച്ചപ്പോൾ അത് വളരെ സുന്ദരമായ ഒരു കവിതയാണ്. ആ കവിതാ സമാഹാരത്തിൽ ഈ രംഗം പ്രത്യേക അഹമ്മദ് ഷൗക്കി പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, وفتيت نولع بالراح وانتبذ لهم مكانا وجدوا في تعاطيها ظهرت حائتهم لما علمت بهم والليل معتكر الارجاء ساجيها قالوا مكانك جئنا بواحده وجئتنا بثلاث لم تباليها فاتوا البيوت من الابواب يا عمر وقد يزن بنا الحيتان اتيها ولا تجسس وهذه الايه قد نزلت بالنهي عنه بالله لم تبالي نواهيها فعدت عنهم وقد اكبرت حجتهم لما سمعت كتاب الله يمليها وما انفت وان كانوا على حرج من ان يردك بالايات اعسيها ادورنا ഇതില അദ്ദേഹം അവർ പറയുന്നത് ഈ സംഭവത്തെ എന്ത് ചെയ്താൽ ഷൗക്കി വിശദീകരിക്കണം. അത് അമീർ മുഅ്മിനീൻ ഉമറിന്റെ ഒരു വിശേഷണമായിട്ട്, അതായത് പിന്നെ ഒരു സംഘം യുവാക്കൾ അവർ മദ്യപാനികളായിരിക്കെ രാത്രിയുടെ മറവിൽ നിങ്ങൾ അവരുടെ നേരെ മതിൽ ചാടി അവരെ പിടികൂടിയ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ജിഗ്നാബി വാഹിദത്തിൻ, ഉമറെ ഞങ്ങൾ ചെയ്തത് ഒരു തെറ്റാണ്, വജിത്തനബി സനാസിൻ, നീ മൂന്ന് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് ചാരപ്പണി ചെയ്യരുത്, അതേപോലെ തന്നെ അനുവാദം ചോദിച്ച് സലാം പറഞ്ഞ് കയറി വരണം, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വീട്ടിന്റെ വാതിലിലൂടെയാണ് വരേണ്ടത്, ഇതൊന്നും ഈ വിരോധങ്ങളും നിങ്ങൾ മാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോ ഫഉത്ത അൻഹും വഖദ് അക്ബർത ഹുജ്ജതഹും, ഉമർ നിങ്ങൾ അവരിൽ നിന്ന് മടങ്ങിപ്പോന്നു. അവരുടെ ആ തെളിവ് എടുക്കലിന് നിങ്ങൾ വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ കണ്ടത്. പിന്നെ വമാ അനിഫ് സ്വൈകാനു അലാ ഹറജിൻ മിനൈ റുദ്ദക ബിൽ ആയാത്തി ആസിഹ, ആയത്തിനെ ധിക്കരിക്കുന്നവർ ആയത്ത് ഓതിയിട്ട് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാതെ പിന്നെ ഞാനെന്നടിക്കാതെ നിങ്ങൾ പെരുമാറുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ അമീർ ഉൽമുഅ്മിനീനോട് പറയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ അദ്ദേഹം ശക്തനാണ്, ഉരുക്കു മനുഷ്യനാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു ലോലനായി അതേപോലെ തന്നെ വിനയാനിതനമായിട്ട് അദ്ദേഹം മടങ്ങാൻ കാരണം ഈ ആയത്തുകൾ കേട്ടതാണ്, ഖുർആൻ ശ്രവിച്ചതാണ്. ഖുർആൻ ശ്രവിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആലനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സൂറത്തൂറിന്റെ തുടക്കത്തിൽ അദ്ദേഹം പിന്നെ രോഗിയായി മാറിയതൊക്കെ ഒരു ആയത്ത് കേട്ട മാത്രമേ. അപ്പോൾ ഖുർആൻ കൊണ്ടുള്ളതായ ഉത്ബോധനം അത് ഫലിക്കുക എന്നുള്ളത് വഴീദിനെ ഭയക്കുന്നവർക്കുണ്ടാകുക, വഴീദിനെ ഭയക്കുന്നവർക്കാണ് ഉണ്ടാകുക. ഇന്നമാൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ഇന്നമാൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു പോകും. വൈദാ തുലിയത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ നേരെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാൻ, അവർക്ക് എന്ത് ചെയ്യും, ഈമാനിന് വർദ്ധിക്കും. അപ്പൊ ഖുർആൻ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയെ കുറിച്ച് സമറ ജാബിർ ബിൻ സമറ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് ഖുതുബ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച. യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൽ നാസ്, റസൂലുള്ള യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുമായിരുന്നു, വയുദക്കിറുൽ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി ഖുതുബനെ കുറിച്ച് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു തആല അൻഹു പറയണം. അപ്പോൾ ഖുർആൻ കൊണ്ടുള്ളതായ ഉത്ബോധനം, അതിൻ്റെ പ്രാധാന്യം, അത് ആർക്കാണ് ഫലിക്കുക, അതായിരിക്കാണ് ഫലിക്കുക എന്നുള്ളതാണ്. ഖുർആൻ ഫലിക്കുന്നില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പരലോക വിശ്വാസവും അതേപോലെ അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസം അതൊക്കെ എത്രയുണ്ട് എന്നുള്ളതാണ്. അതിന് തൊട്ട് നമ്മളുടെ ഹൃദയം സീല് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. മനസ്സിലായോ? സൂറത്തുൽ ഖാഫ്, ഖാഫ് വൽ ഖുർആനുൽ മജീദ് അല്ലേ ആ നിലക്കാണ് തുടങ്ങിയത്. അതിലൊടുക്കം നോക്കി നിങ്ങൾ ഫദക്കിർദുൽ ഖുർആനി മൈ യഖാഫു വഴീദ്. ഖുർആൻ കൊണ്ടാണ് തുടക്കം, ഖുർആൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൂറത്തുൽ ഖാഫിന്റെ ഒടുക്കവും അവസാനവും. മനസ്സിലായില്ല? ഏതായാലും ഇതാണ് സൂറത്തുൽ ഖാഫുമായി ബന്ധപ്പെട്ടുള്ളത് അതിന്റെ തഫ്സീറുകൾ. തഫ്സീറിൽ പിന്നെ നമ്മൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമേകിയതനുസരിച്ച് ഏതാനും കാര്യങ്ങൾ ഉണർത്തിയത്. ശരിക്കും നമ്മൾ ഈ പഠിക്കുന്ന വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് റീമൈൻഡ് ചെയ്യണം. റീമൈൻഡ് ചെയ്യൽ അത്യാവശ്യമാണ്. അതില്ല എങ്കിൽ പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കണതിന് തുല്യമാണ്. നമ്മൾ റീമൈൻഡ് ചെയ്യുമ്പോൾ ഖുർആൻ ഇത് നമ്മൾ ഓതുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ മതി, ഓതുമ്പോൾ തന്നെ നമ്മൾ കുറെ ആശയങ്ങൾ അനുസ്മരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുറിച്ച് വെച്ചത് അത് നമ്മൾ എന്ത് ചെയ്യണം, റീമൈൻഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഇതൊക്കെ മനസ്സിൽ നിൽക്കുള്ളൂ, ഇല്ല എങ്കിൽ ഇത് പോകും. അലി അലി മുസൈദുൻ വൽ കിതാബത്ത് ഖൈദുൻ, ഇൽമ് സൈദാണ്, വേട്ടയാണ്, വേട്ടയാടലാണ്. വൽ കിതാബത്ത് ഖൈദുൻ, വേട്ടയെ പിടിച്ചിരുത്താൻ എങ്ങനെ, കെട്ടിയിട്ടിട്ടാണ്. കെട്ടിയിട്ടില്ലെങ്കിൽ വേട്ട പോകും, വേട്ടമൃഗം പോകും. അതേപോലെയാണ് ഇത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് അതിന്റെ വഴിക്കാണ് പോകും. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണത് ശരിക്ക് റീമൈൻഡ് ചെയ്യണം. പിന്നെ റീമൈൻഡ് ചെയ്യുന്നതിലേറെ നമ്മൾ പ്രാവർത്തികമാക്കണം. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ത് ചെയ്ത്, പിന്നെ അദ്ബാർ സുജൂലത്തിലെ ദൈവത്തായിട്ട് അല്ലെ തസ്ബീഹായിട്ട് ബന്ധപ്പെട്ട് ഇത്ര വിഷയങ്ങൾ പറഞ്ഞ് പലരും അതിനെ കുറിച്ച് പറഞ്ഞ ആദ്യമായിട്ട് കേൾക്കണമെന്നാണ്, ആദ്യമായിട്ട് കേൾക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ പഠിക്കേണ്ടതിന്റെ അനിവാര്യതയാണ്, പഠിക്കേണ്ടതിന്റെ അനിവാര്യതയാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ പെട്ടതാണ് നമ്മൾ പഠിച്ചത്. അത് ആദ്യമായിട്ട് കേൾക്കുക അറിയുമ്പോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കുറെ ഇനിയും പഠിക്കാൻ ഉണ്ട് എന്നുള്ളതല്ല അത് അറിയിക്കണത്. അപ്പോ പഠിക്കുന്നത് നമ്മൾ പ്രാവർത്തികമാക്കുകയും അതേപോലെ തന്നെ നമ്മൾ പിന്നെ അതിനെ പഠിച്ചതിന് ഓർമ്മ പുതുക്കലും അനിവാര്യമാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും എന്ത് ചെയ്യും, കുറെ നമ്മളുടെ പിന്നെ പഠിച്ചത് നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പൊ അത് ആളുകൾ ശ്രദ്ധിക്കണം.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.